2022 ഒക്ടോബർ 19 ബുധനാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. ഇന്ത്യൻ ഭാവിയും പ്രതിപക്ഷ ഐക്യവും. വിവാദവേളയിൽ രാഷ്ട്രീയകാര്യ ലേഖകൻ സി പി ശ്രീഹർഷൻ എഴുതുന്നു. ഒന്നര വർഷത്തിനു ശേഷം രാജ്യം അതിനിർണായകമായ പൊതുതിരഞ്ഞെടുപ്പിനെ നേരിടാനൊരുങ്ങുകയാണ്. ബിജെപിയുടെ സമഗ്രാധിപത്യം രാജ്യത്തുണ്ടാക്കിയിരിക്കുന്ന അസാധാരണ സ്ഥിതിവിശേഷത്തെ എങ്ങനെ മറ്റ് മതേതര ജനാധിപത്യ കക്ഷികൾ കൂട്ടായി മറികടക്കുമെന്ന ചോദ്യം പല കോണുകളിൽ നിന്നും ഉയരുന്നു. കോൺഗ്രസ് അത്യഗാധമായ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതെത്രത്തോളം ഫലപ്രാപ്തിയിലെത്തുമെന്നത് ചോദ്യമായി നിൽക്കുന്നു. ഇടതുപക്ഷത്തിന്റെ സ്ഥിതിയും അതീവ ദുർബലം. ചില സംസ്ഥാനങ്ങളിൽ സ്വന്തം നിലയ്ക്ക് ശക്തിപ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാദേശിക കക്ഷികളാണ് പിന്നെ ഒരാശ്രയം. മമതാ ബാനർജിയുടെ പോരാട്ടത്തിന് ഒരളവുവരെ ബിജെപിയെ ബംഗാളിൽ തടഞ്ഞു നിർത്താനായി. എന്നാൽ സമീപകാലത്തായി മമത ദേശീയതലത്തിൽ വീറോടെ ശബ്ദിക്കുന്നില്ല. രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പുകളിൽ പ്രതിപക്ഷ പൊതുസ്ഥാനാർത്ഥിയോട് അവർ മുഖം തിരിച്ചു. ബീഹാറിൽ എൻഡിഎ പാളയം വിട്ടുവന്ന നിതീഷ് കുമാർ ദേശീയമായി ഒരു ബദലുണ്ടാക്കാൻ കോൺഗ്രസ് അടക്കം എല്ലാ കക്ഷികളെയും കോർത്തിണക്കാൻ നോക്കുന്നു. അവിടെ രാഷ്ട്രീയ ജനതാദളും നിതീഷിന്റെ ഐക്യ ജനതാദളും ചേർന്ന പുതിയ സഖ്യം ഒരു പ്രതീക്ഷയുടെ തിരുനാളം കത്തിച്ചുവെക്കുന്നു. ഒഡീഷയിലെ ബിജു ജനതാദളും ആന്ധ്രയിലെ ജഗൻമോഹൻ റെഡ്ഡിയുടെ വൈഎസ്ആർ കോൺഗ്രസും ചന്ദ്രബാബു നായിഡുവിന്റെ തെലുഗുദേശവുമെല്ലാം സ്വന്തം നിലയ്ക്ക് ശക്തി പ്രകടനം നടത്തുന്നുവെങ്കിലും അവരവരുടെ സംസ്ഥാനങ്ങളിലെ ആധിപത്യ ശ്രമത്തിനപ്പുറത്തേക്ക് ഒരിടപെടലിന് തയ്യാറായിട്ടില്ല. ഹരിയാനയിൽ ഓംപ്രകാശ് ചൌതാലയുടെ കക്ഷി നടത്തിയ റാലിയെ നിതീഷ് കുമാർ ഒരു ദേശീയ ബദലിന്റെ വിളംബരമാക്കാൻ ശ്രമിച്ചെങ്കിലും കോൺഗ്രസ് പങ്കെടുത്തില്ല. ഇടതുപക്ഷ ഐക്യം ഉയർത്തിപ്പിടിക്കുന്ന സിപിഐയും പോയില്ല. ചൌതാലയുടെ അഴിമതിയോട് സന്ധി സാധ്യമല്ലെന്നാണ് സിപിഐ പറയുന്നത്. പക്ഷേ സിപിഎം പോയി കൈകോർത്തു നിന്നു. ആം ആദ്മി പാർട്ടിയാണ് മറ്റൊന്ന്. ഡൽഹിയിലും പഞ്ചാബും ഭരിക്കുന്ന ആം ആദ്മി ഗുജറാത്തിലും ബലപരീക്ഷണത്തിന് ഒരുങ്ങുന്നു. ആം ആദ്മി പാർട്ടിയുടെ അരാഷ്ട്രീയ മുഖവും ബിജെപിയുടെ ഒരു ബി ടീമെന്ന പ്രതിച്ഛായയും രാജ്യത്തെ വിശാല താൽപര്യം വെച്ചു നോക്കുമ്പോൾ എത്രമാത്രം ഗുണകരമാകുമെന്ന ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. എന്നിരുന്നാലും ആം ആദ്മി ഒരു പ്രതിപക്ഷ മുഖമായി ഉയർന്നുവരാൻ ശ്രമിക്കുന്നു. രാജ്യത്തെ പ്രതിപക്ഷമുക്ത ഭാരതമാക്കി മാറ്റാൻ കൊണ്ടുപിടിച്ച് ശ്രമിക്കുന്ന ബിജെപി ഇനിയൊരു പ്രതിപക്ഷമുണ്ടാവുകയാണെങ്കിൽ തന്നെ അത് അരാഷ്ട്രീയ ലേബലുള്ള ആം ആദ്മിയാവട്ടെ എന്ന് ചിന്തിക്കുന്നുണ്ടെന്ന സംശയങ്ങളും രാഷ്ട്രീയ നിരീക്ഷകർ പ്രകടിപ്പിക്കാതില്ല. അതാവുമ്പോൾ സംഘപരിവാറിനും സൌകര്യപ്രദമാകും. ഇങ്ങനെയെല്ലാമുള്ള സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് നടുവിൽ നിന്നുകൊണ്ടാണ് രാജ്യം ഒന്നര വർഷത്തിനു ശേഷം മറ്റൊരു തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാനൊരുങ്ങുന്നത്. ജനാധിപത്യം തീർത്തും ദുർബലമാകുന്ന രാഷ്ട്രീയ സാഹചര്യമാണ്. മതനിരപേക്ഷ റിപ്പബ്ലിക്കിന്റെ പ്രധാനമന്ത്രി ഓടി നടന്ന് പൂജ നടത്തുന്ന കാഴ്ച. ജുഡീഷ്യറിയിൽ നിന്നുപോലും നീതിയുക്ത സമീപനം പലപ്പോഴും കിട്ടുന്നില്ലേ എന്ന തോന്നൽ ഉയരുന്നു. പ്രൊഫസർ ജി എൻ സായിബാബയുടെ കാര്യത്തിലുണ്ടായ സുപ്രീംകോടതി വിധി അതിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. 2025 RSS അതിന്റെ ശതാബ്ദി ആഘോഷിക്കുമ്പോൾ ഭാരതത്തെ ഹിന്ദുരാഷ്ട്രമായി പ്രഖ്യാപിക്കാനുള്ള ശ്രമത്തിലാണ്. ഇനിയൊരു തെരഞ്ഞെടുപ്പിലും കൂടി മാറ്റമുണ്ടാകാതിരുന്നാൽ ഇന്ത്യയിൽ ഇന്ന് കാണുന്ന നാമം മാത്രമായെങ്കിലുമുള്ള മതേതര പ്രതിച്ഛായ ഉണ്ടാകുമോയെന്ന ആശങ്കാജനകമായ ചോദ്യം പൊള്ളിക്കുന്നതാണ്. കോൺഗ്രസും സംഘടനാ തെരഞ്ഞെടുപ്പും ഭാരത് ജോഡോയും. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് പൂർത്തിയായി. കോൺഗ്രസിൽ മല്ലികാർജ്ജുൻ ഖാർഗെയും ശശി തരൂരും തമ്മിലുള്ള മത്സരം വളരെ പ്രതീക്ഷയേകുന്നുണ്ട്. പാർട്ടിക്കകത്ത് ജനാധിപത്യത്തിന്റെ ശുദ്ധവായു ഉണ്ടെന്ന ധ്വനി പരത്തുക വഴി അതിനിർണായകമായ രാഷ്ട്രീയ ഇടപെടലാണ് ആഗോള പ്രശസ്തനായ ഡോക്ടർ ശശി തരൂരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അദ്ദേഹം മത്സരിച്ചില്ലായിരുന്നെങ്കിൽ നെഹ്റു കുടുംബത്തിന്റെ തടവറയിൽ കഴിയുന്ന ജനാധിപത്യത്തിന്റെ ശുദ്ധവായു കടക്കാത്ത വെറുമൊരറയായി കോൺഗ്രസ് വീണ്ടും തുടർന്നേനെ. സംഘപരിവാറിന് അത് വലിയ ഗുണവുമായേനെ. പക്ഷേ കോൺഗ്രസിൽ ഈ പ്രക്രിയ കുറെക്കൂടി നേരത്തെ നടക്കണമായിരുന്നു. തെരഞ്ഞെടുപ്പ് പടിവാതിലെത്തി നിൽക്കുമ്പോൾ സംഭവിക്കേണ്ടതായിരുന്നില്ല. 2019 തെരഞ്ഞെടുപ്പിന് തൊട്ടുപിന്നാലെയെങ്കിലും ഇത് സംഭവിച്ചിരുന്നെങ്കിലെന്ന് ചിന്തിക്കുന്ന മതേതര വിശ്വാസികൾ വളരെയുണ്ട് രാജ്യത്ത്. കോൺഗ്രസ് മുക്ത ഭാരതത്തിൽ നിന്ന് പ്രതിപക്ഷമുക്ത ഭാരതത്തിലേക്ക് അതിവേഗം കടക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാറിനെ ബോധപൂർവം അല്ലെങ്കിൽ പോലും സഹായിക്കുന്ന നിലയാണ് കോൺഗ്രസിൽ നിന്ന് ഉണ്ടായത്. ഈ തെരഞ്ഞെടുപ്പിൽ ശശി തരൂർ വിജയിക്കില്ല. പക്ഷേ മത്സരത്തിലൂടെ അദ്ദേഹം നൽകിയ സന്ദേശം വിലപ്പെട്ടതാണ്. ശശി തരൂർ വിജയിച്ചാലും അദ്ദേഹത്തിന് കോൺഗ്രസിനെ നല്ല നിലയിൽ നയിക്കാനാവുമോ എന്ന സംശയത്തിന് ബലമേറെയുണ്ട്. അദ്ദേഹത്തിന് പരിഷ്കൃത നാഗരികതയുടെ മുഖമാണ്. ഉയർന്ന മധ്യവർഗ സമൂഹത്തിന്റെ ആരാധനാപാത്രം എന്നതിനപ്പുറത്തേക്ക് ഇന്ത്യയോളം വൈവിധ്യങ്ങളും വൈജാത്യങ്ങളും നിറഞ്ഞ കോൺഗ്രസ് പോലൊരു പാർട്ടിയെ നയിക്കാനുള്ള നേതൃശേഷിയൊന്നും തരൂരിനുണ്ടെന്ന് കരുതാനാവില്ല. പക്ഷേ ആധുനിക ഇന്ത്യൻ സാമൂഹ്യാവസ്ഥ ആവശ്യപ്പെടുന്ന തരത്തിൽ മധ്യവർഗത്തെ കയ്യിലെടുക്കാനുള്ള ശേഷി തരൂരിനുണ്ട്. തരൂരിനേക്കാൾ മികച്ച കോൺഗ്രസ് അധ്യക്ഷൻ രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെലോട്ടായിരുന്നു. അദ്ദേഹം ദൌർഭാഗ്യവശാൽ മുഖ്യമന്ത്രി പദം വിട്ടൊഴിയാൻ മനസ്സ് കാണിച്ചില്ല. മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് 80 വയസ്സെന്ന പ്രായമാണ് വില്ലൻ. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ ദളിത് മുഖവും തരക്കേടില്ലാത്ത രാഷ്ട്രീയ നേതാവെന്ന പ്രതിച്ഛായയും ഗുണം ചെയ്യുമെന്ന് കരുതേണ്ടിയിരിക്കുന്നു. കന്യാകുമാരിയിൽ നിന്ന് രാഹുൽ ഗാന്ധി ആരംഭിച്ച ഭാരത് ജോഡോ യാത്രയാണ് എടുത്തുപറയേണ്ട മറ്റൊരു കാര്യം. ഇന്ത്യ മുഴുവൻ നടക്കുകയെന്നത് ചെറിയ കാര്യമല്ല. ഇന്ത്യയെ മനസ്സിലാക്കി രാഹുൽ ഗാന്ധി നീങ്ങുന്നത് പുതിയൊരു ഭാവിക്ക് മുതൽക്കൂട്ടാവുമെന്ന് തന്നെ കരുതണം. ഈ യാത്ര പക്ഷേ 2015ലെങ്കിലും നടത്തിയിരുന്നെങ്കിലെന്ന് ചിന്തിക്കുന്നവരെ ഇന്നത്തെ ഇന്ത്യയെ നിരീക്ഷിക്കുന്ന ആരും കുറ്റം പറയില്ല. ഹിന്ദി, ഹിന്ദു, ഹിന്ദുസ്ഥാൻ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനായി രാജ്യമാകെ ഹിന്ദിയെ ഔദ്യോഗിക ഭാഷയാക്കാൻ കൊണ്ടുപിടിച്ച ശ്രമം ഭരണകൂടം നടത്തുമ്പോൾ കൈയും കെട്ടി നോക്കി നിൽക്കേണ്ട നിസ്സഹായാവസ്ഥയിലാണ് സമൂഹം. രാജ്യാന്തര തലത്തിൽ പോലും പിന്നോട്ട് നടത്തിക്കുന്ന വിധത്തിൽ ഭരണാധികാരികൾ കാട്ടിക്കൂട്ടുന്ന കോപ്രായം കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. പക്ഷേ യുപിയിലും ഗുജറാത്തിലും കൂടി രാഹുൽ നടക്കേണ്ടിയിരുന്നു. ഇടതുപക്ഷത്തിന്റെ ആഹ്വാനം, കോൺഗ്രസിന്റെ ഇന്നത്തെ അവസ്ഥയെ വിശ്വസിക്കാനാവില്ലെന്ന വിലയിരുത്തലിലാണ് ഇന്ത്യൻ ഇടതുപക്ഷം ഇപ്പോൾ നിൽക്കുന്നത്. അത് ഒരു പരിധിവരെ ശരിയുമാണ്. ഇടയ്ക്കിടയ്ക്ക് യൂറോപ്പിൽ പര്യടനം നടത്തിവരുന്ന ഇടവേളയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയാൽ നഷ്ടപ്പെടുന്ന ഇന്ത്യയെ തിരിച്ചുപിടിക്കാനാവില്ലെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത് രാഹുൽ ഗാന്ധിയുടെ ഉണർവില്ലായ്മയെ ഉദ്ദേശിച്ചു തന്നെയാണ്. എന്നിരുന്നാലും അദ്ദേഹം സത്യസന്ധനായ രാഷ്ട്രീയ നേതാവാണെന്ന് ഏവരും സമ്മതിക്കുന്നു. ആത്മാർത്ഥതയുണ്ട് അദ്ദേഹത്തിന്. ആ സമീപനം അദ്ദേഹത്തിൽ വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. ഇടതു പാർട്ടികളിലേക്ക് വരാം. CPM അതിന്റെ 23rd പാർട്ടി കോൺഗ്രസിൽ ആഹ്വാനം ചെയ്തത് BJP RSSനെ തോൽപ്പിക്കാൻ ഇടതു മതേതര ഐക്യം ശക്തിപ്പെടുത്തണമെന്നാണ്. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള വിശാല മതേതര ജനാധിപത്യ ഐക്യബദൽ കെട്ടിപ്പടുക്കാൻ നേരത്തെ ആഹ്വാനം ചെയ്ത CPI ആകട്ടെ ഇപ്പോൾ കോൺഗ്രസിന്റെ വിശ്വാസ്യതയിൽ സംശയം പ്രകടിപ്പിക്കുന്നു. സമീപകാലത്തായി ഒട്ടും പ്രതീക്ഷ നൽകാത്ത നിലയിലുള്ള കോൺഗ്രസിന്റെ സമീപനവും അതിന്റെ നേതാക്കൾ കൂട്ടത്തോടെ BJPയിലേക്ക് പോകുന്നതും എല്ലാമാണ് മടുപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം ആന്ധ്രയിലെ വിജയവാഡയിൽ പൂർത്തിയായ CPIയുടെ 24th പാർട്ടി കോൺഗ്രസിന്റെ ആഹ്വാനവും ഇടത് വിശാല മതേതര സഖ്യത്തിനു വേണ്ടിയാണ്. എന്നാൽ പാൻ ഇന്ത്യൻ സ്വഭാവമുള്ള കോൺഗ്രസിനെ അകറ്റിനിർത്തി എങ്ങനെ രാജ്യമൊട്ടാകെ മതേതര വോട്ടുകൾ സംഭരിക്കാമെന്ന ചോദ്യം പ്രതിനിധികൾ ഉയർത്തുന്നു. കോൺഗ്രസിനെ അകറ്റിനിർത്തുന്നില്ല എന്നു തന്നെയാണ് CPI നൽകുന്ന ഉത്തരം. അവർക്കും കണ്ണിചേരാം, പക്ഷേ അവർക്ക് സവിശേഷ പ്രാധാന്യം നൽകേണ്ടതില്ലെന്ന് മാത്രം. ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് കോൺഗ്രസ് ആകുന്നു. എല്ലാവരെയും പ്രതീക്ഷയുടെ നാളുകളിലേക്ക് ഉയർത്തിയെടുക്കാൻ നിർണായക ഇടപെടൽ നടത്താനാവുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. അതിനൊട്ടും വൈകിക്കൂടാ. കേന്ദ്രത്തിൽ നരേന്ദ്രമോദി പരീക്ഷിക്കുന്ന തന്ത്രമുണ്ട്. തങ്ങളുടെ ഓട്ടോക്രാറ്റിക് നയം ശക്തിയുക്തം കൊണ്ടുപോകുമ്പോഴും ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണ ജനത്തിന്റെ കണ്ണിൽ പൊടിയിടാൻ ചില ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുകയും നടപ്പാക്കുകയും ചെയ്യുക എന്നത് BJP ഭരിക്കുന്ന UPയിലും മധ്യപ്രദേശിലും ഗുജറാത്തിലുമെല്ലാം ഇതുതന്നെയാണ് നില. ജനങ്ങളെ ഒരു ഭാഗത്ത് ഭയപ്പെടുത്തി കൂടെ നിർത്തുക, അവർക്കുവേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുവെന്ന് കാണിക്കുക. രാജ്യം അതിദാരിദ്ര്യത്തിലേക്ക് നീങ്ങുന്നതിന്റെ സൂചന കണക്കുകളിലൂടെ പുറത്തുവന്നത് കഴിഞ്ഞ ദിവസമാണ്. ഭിന്നിപ്പിച്ച് ഭരിക്കുക, കോർപ്പറേറ്റ് ചങ്ങാത്ത മുതലാളിത്തത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നിവയെല്ലാം തകൃതിയായി നടക്കുമ്പോഴാണ് ഈ കാഴ്ച. ഇനി BJP ഇതര പ്രാദേശിക കക്ഷികൾ ഭരിക്കുന്ന ഇടങ്ങളിലെ സ്ഥിതി നോക്കൂ. ഉദാഹരണത്തിന് ആന്ധ്രാപ്രദേശിൽ, അവിടെ ഇപ്പോൾ അമരാവതിയിൽ കർഷക സമരം നടക്കുന്നുണ്ട്. തലസ്ഥാന നഗരം വികസിപ്പിക്കാനായി കൃഷിഭൂമി സ്വമേധയാ വിട്ടുനൽകി വഴിയാധാരമായവർ. 2014ൽ നൽകിയതാണ്. തെലുങ്കുദേശം മാറി ജഗൻമോഹന്റെ YSR കോൺഗ്രസ് അധികാരമേറി. ഇന്നിപ്പോൾ 3 തലസ്ഥാനമെന്ന പരിപാടിയിലേക്ക് ജഗൻമോഹൻ കടക്കുന്നു. അമരാവതി നിയമസഭയും സെക്രട്ടേറിയറ്റുമൊക്കെയുള്ള തലസ്ഥാനവും വിശാഖപട്ടണം ജുഡീഷ്യൽ തലസ്ഥാനവും കുർണൂൽ ബിസിനസ് തലസ്ഥാനവും. ഇങ്ങനെയുള്ള വിഭജനം അമരാവതിയുടെ പ്രാധാന്യം കുറയ്ക്കാനാണെന്നും മറ്റിടങ്ങളിലെ ജഗന്റെ ബിസിനസ് താൽപര്യങ്ങൾ സംരക്ഷിക്കാനാണെന്നുമൊക്കെയാണ് എതിരാളികളുടെ വാദം. പവൻ കല്യാണിന്റെ ജനസേന പാർട്ടിയാണ് മുഖ്യ എതിരാളികൾ. സമരക്കാരെ എതിരിടുന്നതൊക്കെ ഒരുതരം ഏകാധിപത്യ രീതിയിലാണ്. ഇതിനെതിരെ അമർഷമുയരുമ്പോഴും ആന്ധ്രയിലെ ബഹുഭൂരിപക്ഷം കർഷക ജനതയ്ക്ക് ആനുകൂല്യങ്ങൾ വാരിക്കോരി നൽകി കാര്യങ്ങളെ വരുതിയിലാക്കുന്നു ജഗൻമോഹൻ ഭരണം. ഇങ്ങനെയൊക്കെയാണ് രാജ്യത്ത് കാര്യങ്ങൾ. കോർപ്പറേറ്റ് പ്രീണന കാര്യത്തിൽ ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് ഭരണവും ഒട്ടും പിന്നിലല്ല. കാര്യങ്ങൾ സങ്കീർണം തന്നെ. എന്നിരുന്നാലും ഇന്ത്യയുടെ മതേതരമുഖം പൊളിയാതിരിക്കുക എന്ന ചരിത്രപരമായ ദൌത്യം സമൂഹത്തിന് മുന്നിലുണ്ടെന്നതാണ് പരമപ്രധാനം.